നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ദ മെറ്റൽ ഈറ എന്ന പേരിൽ ഒരു സയൻസ് ഫിക്ഷൻ നോവൽ പുറത്തിറക്കിയിരിക്കുകയാണ് മെൽബണിലുള്ള 13-കാരൻ കശ്യപ് ശ്രീകുമാർ. പുസ്തകം എഴുതിയതിനെ കുറിച്ച് കശ്യപും ദ മെറ്റൽ ഈറ ഒരു പുസ്തകമാക്കി പുറത്തിറക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കശ്യപിന്റെ അച്ഛൻ ശ്രീകുമാർ ശ്രീലകവും സംസാരിച്ചു. നമസ്കാരം കശ്യപ് ശ്രീകുമാർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
കശ്യപ്. 13-ാം വയസ്സിൽ ഒരു കഥ എഴുതി ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുകയാണ് കശ്യപ്, അല്ലേ?
അപ്പൊ
ബുക്കിന്റെ പേരും അതുപോലെ എങ്ങനെയാണ് ഈ ബുക്ക് എഴുതാനുണ്ടായ ആ ഒരു സാഹചര്യം മോനൊന്ന് പറയാമോ?
ബുക്കിന്റെ പേര് ഏതാ? ദ മെറ്റൽ ഈറയാ. 14 അത് ആദ്യം 2 വർഷം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു, ചാലഞ്ച് ആയിരുന്നു. ടീച്ചർ പറഞ്ഞു, ആർക്കാ 50,000 വേർഡ് എഴുതാൻ പറഞ്ഞൊരു നോവല്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാം. എന്നിട്ട് അങ്ങനെ തുടങ്ങിയത്. ഇപ്പൊ ടീച്ചർ അത് വെച്ചൊക്കെ സഹായിക്കുമായിരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും എന്റെ അനിയനും ഒക്കെ സഹായിക്കുമായിരുന്നു ഇങ്ങനെ എന്നെ എൻകറേജ് ചെയ്തൊക്കെ. പക്ഷെ എഴുതിനാണ് എന്നിട്ട് എഴുതിനാണ്. അപ്പൊ ആ സമയത്താണ് ഈ പൊല്യൂഷനും നമ്മുടെ ഈ വേൾഡിനെ കുറിച്ച് പഠിക്കുമായിരുന്നു ആ സമയത്ത്. ഏതാ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അത് വെച്ച് ഇൻസ്പയർഡ് ആയാണ് ഞാൻ തുടങ്ങിയത്.
ഈ ബുക്കിന്റെ പേര് ദ മെറ്റൽ ഈറ അല്ലേ. എന്താണ് ഈ മെറ്റൽ ഈറയുടെ കഥ?
അതൊരു ജോണർ, അതിന്റെ ജോണർ ഡിസ്റ്റോപ്പിയാണ്. ഫ്യൂച്ചറിൽ നടക്കുന്ന ഇമാജിൻ ചെയ്യുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നടന്നു കഴിഞ്ഞു. എന്നിട്ട് അവര് വേൾഡിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി ജീവിക്കും. അപ്പൊ അതിന്റെ നടുക്കുള്ള ആളെന്ന് പറഞ്ഞാൽ ജെ എന്ന് പറയുന്ന ഒരു ബോയ. അപ്പൊ ജെയന്റെ ഡാഡ് ഒക്കെ മിസ്സിംഗ് ആയി പോയായിരുന്നു. അപ്പൊ ജെയന്റെ ഡാഡ് ഒരു കോൺസ്പിറസി തിയറിസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഏതാ പറയുമായിരുന്നു വേൾഡ് പൊട്ടിപ്പോവാൻ പോവാ, വേൾഡ് എക്സ്പ്ലോർഡ് ആവും അതുപോലത്തെ ഒക്കെ. അപ്പൊ ആരും ബിലീവ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ജെ എവെഞ്ച്വലി കണ്ടുപിടിച്ചു ഇത് ട്രൂ ആണ്. എന്നിട്ട് ജെ ഏതാ അവിടെ ഒരു ഓർഗനൈസേഷൻ ജെയനെ ക്യാപ്ചർ ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഡാഡ് വെച്ച് എസ്കേപ്പ് ചെയ്ത് ജെ സഹായിക്കാൻ നോക്കി. എല്ലാരും വേൾഡ് പൊട്ടി പോവാൻ പോവാ, സഹായം വേണം, അതുമൊക്കെ പ്രൊസ്വേഡ് ചെയ്യാൻ. അപ്പൊ വേറെ കൺട്രീൻ്റെ കൂടെ പോയി എല്ലാരെയും കൺവിൻസ് ചെയ്ത് പറയുക വേൾഡ് എക്സ്പ്ലോർ ചെയ്യും. ഈ ഏതാ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവര് ഡെം അതിന്റെ പേര്, ആ ഓർഗനൈസേഷന്റെ പേര്. അവര് മൈൻ ചെയ്യോ ഈ അടുത്ത് മെറ്റലിന് വേണ്ടി. ആ മെറ്റൽ മൈൻ എടുത്ത് യൂസ് ചെയ്യുക, ആ കൂൾ ഡൗൺ ചെയ്യണം. അപ്പൊ ആ മെറ്റൽ ഇല്ലാത്തപ്പോ എടുത്ത് പൊട്ടി പോകും.
ഓ, ഇത് സ്റ്റോറിയുടെ ഐഡിയ എങ്ങനെ കിട്ടി?
ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ബുക്കൊക്കെ ആ സമയത്ത് തന്നെ. എന്തിനാണ് ഇമാജിൻ ചെയ്യുക ഏതാ വേൾഡ് അങ്ങനെ ഒരു ലോജിക് ബേസ്ഡ് ഐഡിയ. അങ്ങനെ ഒരു സാധനം കൂളിയാണില്ലെങ്കിൽ അത് പൊട്ടിതരിക്കും അതുപോലെയല്ലേ.
ആ ഓക്കെ, കൊള്ളാം. എനിക്ക് കേട്ടിടത്തോളം മനസ്സിലായത് ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണെന്നാണ്.
ആണ്.
എത്ര നാളുകൊണ്ടാ കശ്യപ് ഈ ബുക്ക് എഴുതാൻ സാധിച്ചത്?
എനിക്കൊന്നും ഏതാ ഒരു കറക്റ്റ് എമൗണ്ട് ഇല്ലേ, ബിക്കോസ് ഇത് ഓഫ് ആൻഡ് ഓൺ ആണെന്ന് എഴുതി. പക്ഷെ എനിക്കൊന്നൊരു ഒരു ഫ്യൂ മന്ത്സ് എടുത്തേ, 1-3 or something.
അപ്പൊ ഇത് എത്ര പേജസ് ഉണ്ട്? ഈ എത്ര പേജ് ഉണ്ട്, എത്ര ചാപ്റ്റർ ഉണ്ട്, അങ്ങനെയാണ്? ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടാണോ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്?
ചാപ്റ്റർ വൈസ് എക്സാക്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അറൗണ്ട് 35 ആണ് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ. എന്നിട്ട് പേജസ് എന്ന് പറഞ്ഞാൽ 200.
200 പേജ് എഴുതി. അപ്പൊ ഇതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തി? ഇത് എപ്പോഴാ എഴുതുന്നത്? ഇത് സ്കൂളിലിരുന്ന് എഴുതിയതാണോ അതോ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ എഴുതുമായിരുന്നോ?
അപ്പൊ സ്കൂളിൽ ഇടയ്ക്ക് ടീച്ചർ സമയം തരുമായിരുന്നു, പക്ഷെ അത്ര ഒന്നുമില്ല. രാവിലെ എണീറ്റിട്ട് ഏതാ ടൈപ്പ് ചെയ്യുമായിരുന്നു, എന്നിട്ട് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ടൈപ്പ് ചെയ്യുമായിരുന്നു, ഇടയ്ക്ക് രാത്രി പോലും ടൈപ്പ് ചെയ്യുമായിരുന്നു.
ഓക്കെ. ഒരുപാട് വായിക്കുമോ കശ്യപ്
വായിക്കുമായിരുന്നു? അണ്ട് ഇപ്പോഴും വായിക്കും ഒരുപാട്.
വായിക്കുന്നതിൽ നിന്നാണ് അല്ലേ ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയത്?
ആണ്.
ഒരു ഫാന്റസി നോവലിന് അപ്പുറം ഒരു സയൻസ് ഫിക്ഷൻ നോവലാക്കിയാണ് കശ്യപ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് കഥ എഴുതിയിരിക്കുന്നത് എന്നാണ് കശ്യപ് പറഞ്ഞത്. എങ്ങനെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഇത്രയും കൂടുതലായി കശ്യപിന് അറിവ് ലഭിച്ചത്? സ്കൂളിൽ നിന്നൊക്കെ ലഭിക്കുന്ന അറിവാണോ?
കുറെ വായിക്കുമായിരുന്നു ഞാൻ, ഇങ്ങനെ ഓൺലൈൻ ന്യൂസ് ഒക്കെ കാണുമായിരുന്നു. ഏതാ പൊല്യൂഷനും ക്ലൈമറ്റ് ചേഞ്ചും ഏതാ ആന്റാർട്ടിക്കയില് ഈ ഐസ് മെൽറ്റ് ചെയ്യും. അപ്പൊ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഭൂമിയിൽ ഉള്ള വെള്ളം പൊങ്ങിപ്പോകും. വെള്ളം പൊങ്ങുമ്പോ ഇങ്ങനെ കുറെ ഐലൻഡ് ഒക്കെ ഏതാ മൊത്തം വെള്ളം പോകും. അപ്പൊ ഫ്ലഡായി അവിടെ ആൾക്കാരുടെ ഹോമും എല്ലാം പോയി. അത് 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 വായിച്ചിട്ടാ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്ത്.
ഈ ബുക്ക് ഇപ്പം സെയിലിന് വെച്ചു, ആമസോണിൽ കൂടെ സെല് ചെയ്യാൻ തുടങ്ങി. കുറെ പേര് വായിച്ചോ? അത് ഫ്രണ്ട്സ് ഒക്കെ വായിച്ചോ?
200 പീപ്പിൾ വായിച്ചു എനിക്ക് തോന്നുന്നു, മേടിച്ചു.
അപ്പൊ കാശിപ്പിന് കൂടുതലും ഇൻസ്പിറേഷൻ ഒക്കെ ആയോ ഇനിയും ബുക്ക്സ് എഴുതാൻ?
ആണ്, ആദ്യം തന്നെ എഴുതിയപ്പോ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഏതാ സീക്വൽ എഴുതണം എനിക്ക് രണ്ടാമത്തെ ബുക്ക്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ട്വിസ്റ്റ് ഇട്ടിട്ട് അത് പറയുന്നില്ല ട്വിസ്റ്റ് ഒന്നും വായിക്കാൻ വേണ്ടി, പക്ഷെ ആ ട്വിസ്റ്റ് ഇട്ടായിരുന്നു സീക്വൽ ഇടാൻ വേണ്ടി.
ഓ, അപ്പം ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാനാണോ പ്ലാൻ?
ഇപ്പോഴത്തെ പ്ലാൻ അതാണ്.
ഓക്കെ, ഇതിപ്പം സെല് ചെയ്തു, ഒത്തിരി പേര് വായിച്ചു, 200 പേരോളം വായിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരുടെയും?
എനിക്കൊന്ന് കുറെ പീപ്പിൾ പറഞ്ഞു നല്ല ബുക്ക്. അപ്പൊ അതിന്റെ ഈ ഇതിന്റെ ഒരു സെപ്പറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഏതാ ഇത് മോസ്റ്റ് സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു യങ് അഡൾട്ട് ഓഡിയൻസ് ഐ മീൻ അറൗണ്ട് 12+ years. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാൻ റിയലൈസ് ചെയ്തു കുറെ യങ് പീപ്പിൾ അതിനേക്കാളും ചെറിയ പീപ്പിൾ ഉണ്ട് ഏതാ ഇതുപോലത്തെ ബുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഏതാ അതിന്റെ വേർഡിങ്ങും വൊക്കാബുലറിയും അതിന്റെ എയിം വെച്ചൊക്കെ ഏതാ ഞാൻ 8 to 12 years old വേണ്ടി എയിം ചെയ്ത് അത് അതിനുള്ള എല്ലാവർക്കും വേണമെങ്കിലും വായിക്കാം, പക്ഷെ അതായിരുന്നു എന്റെ മെയിൻ എയിം. അപ്പൊ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പോസിറ്റീവ് ആയിരുന്നു.
പോസിറ്റീവ് ആയിരുന്നു, അത് കേട്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയോ?
ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
ഇപ്പൊ ഈ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ കൂടുതലും ഫാന്റസി നോവല് ഒരുപാട് എഴുതുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഫാന്റസിയിൽ നിന്നും വിട്ട് ഒരു സയൻസ് ഫിക്ഷനിലേക്ക് പോയത്?
എനിക്കൊന്നും ഏതാ ഫാന്റസി എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു റിയലിസം ഒന്നും ഇല്ല, നമുക്ക് അത് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ നമുക്ക് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് പോസിബിളി ഹാപ്പൻ ചെയ്യാൻ പറ്റുന്ന അത് വെച്ച് അവര് ഏതാ ഇങ്ങനെ അത് വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ബിക്കോസ് അവർ ഇമാജിൻ ചെയ്യുമോ ഇത് ശരിക്കും നടക്കാൻ പറ്റും. അപ്പൊ അവര് ഇമ്പോർട്ടന്റ് ആയി ടേക്കുക ആ ഇൻഫർമേഷൻ. സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ സയൻസിന്റെ ഒരു ഫാക്ടർ ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡബിൾ റിയലിസം.
ഓക്കെ, എന്തായാലും അഭിനന്ദനങ്ങൾ കശ്യപ് ശ്രീകുമാർ ഇങ്ങനെ ഒരു പുസ്തകം പുറത്തിറക്കിയതിന്, ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് ഒരുപാട് നന്ദി.
താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സംസാരിക്കാൻ വേണ്ടിയൊക്കെ താങ്ക് യു.
ഓക്കെ, മോൻ അച്ഛൻ്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാമോ? നമസ്കാരം ശ്രീകുമാർ ശ്രീലകം, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
13 വയസ്സുകാരനായ മോൻ ഒരു പുസ്തകം എഴുതി പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷത്തിലായിരിക്കും പേരൻസ് എന്ന നിലയിൽ താങ്കളെന്ന് എനിക്കറിയാം. മോൻ ഇങ്ങനെ ചെറുപ്പം തുടങ്ങി പുസ്തകം എഴുതുമായിരുന്നോ, അതോ ഇതിനോട് ഇപ്പൊ ടീച്ചർ പറഞ്ഞത് പ്രകാരം എഴുതി തുടങ്ങിയതാണോ?
പണ്ട് മുതലേ ഒരുപാട് വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഇഷ്ടമുള്ളതെല്ലാം തന്നെ വായിക്കാൻ. അപ്പൊ അതിനുശേഷം സ്കൂളിലാണേലും ചെറിയ സ്റ്റോറിയും പോയമോ ഒക്കെ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ടീച്ചർ പറഞ്ഞത് ഒരു വെല്ലുവിളി പോലെ 50,000 words എഴുതാൻ പറ്റുന്ന ഒരു കണ്ടിന്യൂ എഴുതാൻ പറ്റുന്ന കുട്ടികളാരെങ്കിലും അങ്ങനെ കുറച്ച് എനിക്കൊന്ന് 2-3 കുട്ടികൾ അതിന് വില്ലിംഗ് ആയി. അപ്പൊ അങ്ങനെ ഇവൻ പക്ഷേ പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഫുൾ എഴുതി തീർത്തു. എഴുതി തീർത്തു കഴിഞ്ഞ് നമ്മൾ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അപ്പൊ അതിനുശേഷമാണ് ലോക്ക്ഡൌൺ വന്ന് ഒരു എനിക്ക് 1.5 വർഷത്തോളം അത് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട് ഈ പറഞ്ഞാൽ ഇതൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളത്. അപ്പൊ അവരോട് ഡിസ്കസ് ചെയ്ത് അവർക്ക് ചെറിയ കുറച്ച് ചാപ്റ്റർ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ബാക്കി കൂടെ തരും വായിക്കാൻ കിട്ടണം, ചിലത് പബ്ലിഷിങ്ങിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, ഇതിന് ഭയങ്കര വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിച്ചത്.
ഓക്കെ, ഇനിയിപ്പോ പബ്ലിഷ് ചെയ്ത കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആമസോണിലും കിൻഡിലും ഒക്കെയാണ് ഇത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ ഹാർഡ് കോപ്പിയും പുറത്തിറക്കിയെന്ന് തോന്നുന്നു അല്ലേ?
ഇത് ശരിക്കും അങ്ങനെയല്ല, ഇത് നമ്മള് നമുക്ക് ഒരു പബ്ലിഷർ ഉണ്ട് നോഷൻ പ്രസ് എന്ന് പറഞ്ഞിട്ട്, അവരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അവര് ആമസോണിലും കിൻഡലിലും ഓൾ ഓവർ ദ വേൾഡ് അവര് അതുപോലെ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള എല്ലാ സൈറ്റിലും ഉണ്ട്. ഇത് ഹാർഡ് കോപ്പിയും കിട്ടും, അല്ലാതെ അല്ല സോഫ്റ്റ് കോപ്പിയും കിട്ടും, രണ്ടും മേടിക്കാൻ കിട്തും. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലാണെങ്കിൽ ഓസ്ട്രേലിയയിലും UKയിലും ഒക്കെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഹാർഡ് കോപ്പി റിസീവ് ചെയ്യും ആമസോണിൽ നിന്ന് തന്നെ. ഇനി അതല്ല, അതിന്റെ എനിക്കൊന്ന് പ്രൈസ് ഒരുപാട് ഡിഫറെന്റ് ഉണ്ട് കിൻഡലിൽ നിന്ന് സോഫ്റ്റ് കോപ്പി മേടിക്കുന്നെങ്കിൽ, അപ്പൊ നമുക്ക് ഓൺലൈൻ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ തന്നെ
പുസ്തകം പ്രസിദ്ധീകരിച്ചത് നാട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ?
ഇത് നമ്മുടെ പബ്ലിഷർ നാട്ടിലാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഓദർ കോപ്പി നാട്ടിലോട്ടാണ് നമുക്ക് അയച്ചു തന്നത്. ഓദറിനുള്ള കോപ്പി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്, ഇപ്പോഴത്തെ പുതിയ മോഡേൺ ടെക്നോളജി വെച്ചിട്ട്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബുക്ക് സ്റ്റോളിൽ കൊണ്ട് വെക്കുന്ന പതിവായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെയല്ല. ഇത് ഇപ്പം എവിടുന്ന് ഇപ്പൊ UK ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ. എനിക്കൊന്ന് മെൽബണിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി ഡിലേ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പബ്ലിഷറിന് ഓൾ ഓവർ ദ വേൾഡ് കോണ്ടാക്ട് ഉണ്ട് ഈ പ്രിന്റിംഗ് കമ്പനികളുമൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് അവർ എല്ലാ രാജ്യത്തും അത് അപ്പൊ തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ഓദർ കോപ്പി നാട്ടിലോട്ടാണ് അവർ അയച്ചു തന്നത്, നാട്ടിലെ അഡ്രസ്സിൽ. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്താണ് ഇത് പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മുടെ മിസോറാം ഗവർണർ ശ്രീധരൻപിള്ള സാർ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് 150 ബുക്ക് എഴുതിയിരിക്കുന്ന ആളാ, ഓതറാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യമാണ്, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, അതുപോലെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറും കൂടെ, ഇവര് മൂന്ന് പേരുകൂടിയാണ് ഇത് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അത് തന്നെ വലിയ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇത്രയും പേരെ ഒരുമിച്ച് ഇതിനുവേണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആദ്യത്തെ ബുക്കിന് വളരെ സന്തോഷമായിരുന്നു. ഇനിയിപ്പോ ഇവിടെ നമ്മുടെ കൗൺസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൗൺസിൽ ഇവിടെ ഒരു ബുക്ക് ലോഞ്ച് മെൽബണിൽ സംഘടിപ്പിക്കാം, നമ്മുടെ ഹ്യൂം സിറ്റി കൗൺസിൽ. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവര് കൗൺസിൽ തന്നെ നേരിട്ട് ബുക്ക് ലോഞ്ച് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മുടെ ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ബൾക്കായിട്ട്. അപ്പൊ അത് ഇവിടെ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനത്.
ഓക്കേ, കൊള്ളാം. മോൻ പറഞ്ഞു ഏതാണ്ട് 200 ബുക്ക് സെയില് നടന്നു, 200 പേര് വായിച്ചു, അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു.
വായിച്ചത് ഒരു പക്ഷെ അതിൽ കൂടുതലുണ്ടാവും. നമ്മളിപ്പോ നമുക്ക് ഈ നമ്മുടെ സിസ്റ്റത്തിൽ കാണാം ഏകദേശം 200 ആൾക്കാർ ഹാർഡ് കോപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട്. നാട്ടിലും UK മെൽബണിലും ഒക്കെ US ഒക്കെ ആയിട്ട് ഏകദേശം 200, എനിക്ക് ഒന്ന് 2 ആയുള്ളൂ, 2 200 ആൾക്കാരോടും ഓൾറെഡി ഓർഡർ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതായിട്ടാണ് സിസ്റ്റത്തിൽ കാണിക്കുന്നത്. അത് വളരെ വലിയൊരു മൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്കിനെ കുറിച്ച്. അതായത് വെറും 2 നോർമലി ബുക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് അത് കുറെ പേര് മേടിച്ച് ഫീഡ്ബാക്ക് ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ സെയിൽ നടക്കുള്ളൂ നോർമലി. ചില ആൾക്കാർ വായിച്ചിട്ട് അഭിപ്രായം പറയണല്ലോ. ഇത് പക്ഷെ വായിച്ചവര് തന്നെ അപ്പൊ തന്നെ അവര് റിവ്യൂ ഇടാൻ തുടങ്ങി പല സൈറ്റുകളിലും. അപ്പൊ അങ്ങനെ ആണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായത്. വളരെ സന്തോഷകരമായിട്ടൊരു അവസ്ഥയാണ്. അത് എന്നാ വെച്ചാൽ ഇത്രയും കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇതിനെ ഇത്രയും ആൾക്കാർ മേടിക്കാന്ന് പറഞ്ഞാല്.
തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീകുമാർ ശ്രീലകം.
താങ്ക് യു വെരി മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.